ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി.
മോഹന്റെ സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് നന്നാക്കിക്കൂടെ ലക്ഷ്മി? ഓ, നിങ്ങളുടെ മോൻ ഇത്ര വലിയ പുണ്യാളൻ അല്ലേ? അരിശത്തോടെ തന്നോട് പറഞ്ഞ സൂര്യനെ അരുന്ധതി ദേഷ്യത്തോടെ നോക്കി. എന്ന് വെച്ച് എന്റെ മോനെ നാട്ടുകാർ തെമ്മാടിയെന്നൊന്നും വിളിച്ചിട്ടില്ല. അരുന്ധതി പുച്ഛത്തോടെ ചിരിച്ചു. മറുപടി പറയാൻ തുനിഞ്ഞ മക്കളെ കൈകൊണ്ട് തടഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അരുന്ധതിയുടെ അടുത്തേക്ക് വന്നു. എന്റെ മോൻ തെമ്മാടി തന്നെയാണ്. ഈ കാണുന്ന നാട്ടുകാർ മുഴുവൻ അവനങ്ങനെ വിളിച്ചാലും അവനെ സ്നേഹിക്കുന്ന ഞങ്ങൾക്കറിയാം കാശിനാഥൻ എന്താണെന്ന്. അവൻ നല്ലവനോ കെട്ടവനോ എന്ന് നിന്നെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്റെ കുഞ്ഞിന്റെ കൂടെ എന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. അവനെ ദൈവം രക്ഷിച്ചോളൂ. ദേഷ്യത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവരെ മറികടന്നു പോയി. എന്റെ മക്കളോട് പറഞ്ഞ ഇനിയും കൊട്ടേഷൻ സംഘത്തോട് പറഞ്ഞ് നിന്റെ മകനുള്ള പണി ഞാൻ കൊടുക്കും. അരുന്ധതി ലക്ഷ്മിയോട് കയർത്തു. നിന്ന് ഉറഞ്ഞുള്ള ആ വീട്ടിൽ പോകാൻ നോക്ക് അരുന്ധതി. ഇനി എന്നെ നോവിച്ച എന്റെ കാശിയായിരിക്കും മറുപടി പറയാ. കൂസലില്ലാതെ ലക്ഷ്മി അവരോട് പറഞ്ഞു. തന്റെ കുത്തുവാക്കൾ കേട്ടിന്ന് തേങ്ങിയിരുന്ന മഹാലക്ഷ്മിയുടെ വാക്കുകൾ ശ്രവിച്ച അരുന്ധതിയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവരൊന്നും മിണ്ടാതെ ദേഷ്യത്തോട് അവിടുന്ന് ഇറങ്ങിപ്പോയി. കണ്ണാടിയുടെ മുമ്പിൽ വന്നിരുന്ന കാശിനാഥന്റെ മുടിയിലൂടെ ജലകണികകൾ താഴേക്ക് ഊർന്നു വീണുകൊണ്ടിരുന്നു. മിഴികൾ അടച്ചു നിൽക്കുന്തോറും തന്നെ അവൾ ചേറിലേക്ക് തള്ളിയത് അവന്റെ ഓർമ്മയിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. അവൾ തള്ളിയ സ്വന്തം നെഞ്ചിൽ അവൻ വേദനയോടെ തലോടി. സ്വന്തം നെഞ്ചിൽ പച്ചകുത്തിയ പേരിൽ ആരും തള്ളുന്നത് അവന് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അവന്റെ മിഴിനീർ തുള്ളികൾ ആ പേരിൽ തുള്ളികളായി വീണുകൊണ്ടിരുന്നു. ബെഡിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് അവനിരുന്നു. മനസ്സാകെ അസ്വസ്ഥമായപ്പോൾ അവൻ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു. പച്ച വിരിച്ച പാടവും ഉദിച്ചിരിക്കുന്ന സൂര്യനും കുന്നും കരിമ്പനക്കാടുകളും പാടത്തിനപ്പുറമുള്ള ശിവക്ഷേത്രവും നോക്കിയവൻ നിന്നു. എന്നും ഈ ബാൽക്കണിയിൽ വന്ന് നിൽക്കാൻ ഇഷ്ടമായിരുന്നു കാശിനാഥന്. മനസ്സിലെ വിഷമങ്ങൾ മറക്കാൻ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചില്ലെന്ന് അവന്റെ ശീലമായിരുന്നു. മനസ്സിലെ പകയുടെ കനൽ ഉള്ളിൽ കിടന്ന് നേറിപ്പൊഞ്ഞപ്പോൾ അതിനെ കെടുത്താൻ അനുവദിക്കാതെ അവൻ തിരിഞ്ഞടക്കാൻ ഒരുങ്ങവേ ഗജേന്ദ്രൻ പടിഞ്ഞാറേ മുറ്റത്ത് നിന്ന് അവനെ കണ്ട് ചിഹ്നം വിളിച്ചത്. കാശി അവനെ ശ്രദ്ധിക്കാതെ പോകുന്തോറും ഗജൻ തുമ്പിക്കൈ പൊക്കിയെടുത്ത് ഉറക്കലറി. ദാ മിണ്ടാതെ അവിടെ നിന്നോണം, വല്ലാതെ കിടന്ന് അടഞ്ഞാലേ തൂക്കിയെടുത്ത് ഞാൻ വല്ലവർക്കും വിൽക്കും. ബാൽക്കണിയിൽ നിന്ന് അവനുള്ള കലിയെല്ലാം ഗജനോട് തീർത്തു. കാശിയുടെ പിറന്നാളിന് മുത്തച്ഛൻ കൊടുത്താണ് ഗജേന്ദ്രനെ. ഗജൻ വീടിനടുത്തേക്ക് തിടുക്കത്തിൽ നടന്നു വന്നു. ബാൽക്കണിയിലേക്ക് തുമ്പിക്കൈ നീട്ടി. നിനക്കൊക്കെ ഈ പട്ടയും പുല്ലും നിന്ന് നടന്നാൽ മതി, ബാക്കിയുള്ളവന്റെ വേദന നിനക്കൊന്നും ഈ ജന്മത്തും മനസ്സിലാവില്ല. കൈവരിൽ കൈയടിച്ചുകൊണ്ട് കാശിനാഥൻ ഗജേന്ദ്രനോട് പറഞ്ഞു. അവന്റെ കലി നന്നായിട്ട് അറിയുന്ന ഗജൻ ദുഃഖം സഹിക്ക വയ്യാതെ തലകുടഞ്ഞ് ചിഹ്നം വിളിച്ചു. അരുന്ധതി കാശിയുടെ വീടിന് മുമ്പിൽ നിന്ന് ഫോണിൽ സംസാരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഗജൻ കാശിയുടെ പിണക്കം മാറ്റാനെന്ന പോലെ കാലിനടുത്ത് പാപ്പാൻ കുടിക്കാൻ വെള്ളം കൊടുന്ന് വെച്ച ബക്കറ്റെടുത്ത് അരുന്ധതി അമ്മക്ക് പുറത്തേക്ക് വീശിയെറിഞ്ഞു.
അയ്യോ അമ്മേ!
അടിയുടെ ആഘാതത്തിൽ അവർ നിലത്തേക്ക് വീണു. ഗജൻ കാശിനാഥന്റെ മുഖത്തെ സന്തോഷം കാണാൻ തിരിഞ്ഞു നോക്കിയെങ്കിലും കാശി ഒരു ഭാവവ്യത്യാസമില്ല മുഖത്ത് ഗൗരവം വരുത്തി നിന്നു.
ഡാ, എന്റെ പട്ടുസാരി എത്ര വിലയുള്ളതാണെന്ന് അറിയോടാ ഭീകരജന്തു! കുമാര, എടാ കുമാര!
എന്താ കൊച്ചമ്മേ? പാപ്പാൻ കുമാരൻ അങ്ങോട്ട് ഓടി വന്നു.
താൻ എവിടെ പോയി കിടക്കുമായിരുന്നോളൂ?
ഞാൻ ചായ കുടിക്കാൻ പിന്നാമ്പുറത്തേക്ക് പോയതാ കൊച്ചമ്മേ.
ഓ, ഏത് നേരം തീറ്റ തന്നെ തീറ്റ! നീയൊക്കെ ഇവിടെ പണിക്ക് വരുന്നോ അതോ തിന്നാനായിട്ട് വരുന്നോ?
കുമാരൻ ഒന്നും മിണ്ടാതെ തോർത്ത് വാഗുണ്ട് പൊത്തി നിന്ന് വഴക്ക് കേൾക്കുകയാണ്.
അതേ, വഴക്കൊക്കെ അങ്ങ് ആ മുറ്റത്ത് മതി. കുമാരേട്ടന് കൂലിയെടുക്കുന്ന എന്റെ മുത്തച്ഛനാണ്, അല്ലാതെ സ്ത്രീലകത്തേക്ക് വേളിയഴിച്ചുകൊണ്ടുവന്ന അരുന്ധതിയല്ല.
മട്ടുപ്പാവിൽ നിന്ന് കാശിനാഥൻ പറയുന്നു കേട്ട് അവർ ദേഷ്യത്തോടെ മുകളിലേക്ക് നോക്കി.
അത് പറ നീ ആരടാ? ഓഹോ ഗജ!
കാശിനാഥൻ ഗജനെ നോക്കി ചൂളം വിളിച്ചു. അരുന്ധതിയുടെ അടുത്തേക്ക് ഗജന്റെ തുമ്പിക്കൈ നീണ്ടു. അത് കണ്ട് അരുന്ധതി പേടിയോടെ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. താഴെ പൂമുഖത്ത് വന്നു നിൽക്കുന്ന ലക്ഷ്മി മക്കളും ചിരിച്ചു.
കാശി!
മുറ്റത്തേക്ക് ഇറങ്ങി ഗജന്റെ അടുത്തേക്ക് വന്ന ചേട്ടന്മാരും അമ്മയും മട്ടുപ്പാവിൽ നിൽക്കുന്ന അവനെ വിളിച്ചു. കാശി അവരുടെ മുഖത്തേക്ക് പോലും നോക്കാതെ തിരിച്ചുപോയി.
എന്റെ ഗജ, നീ ഇടഞ്ഞാ ശരിയാക്കാൻ പറ്റിയാലും ആ പോയ കൊമ്മനെ ശരിയാക്കാൻ അന്നും ഇന്നും ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ.
ഗജന്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് സൂര്യ നിരാശയോടെ പറഞ്ഞു. കാശിനാഥൻ റൂമിലേക്ക് തിരിച്ചു വന്ന് അലമാരയിൽ നിന്ന് മുത്തച്ഛൻ മേടിച്ചെന്ന ബ്ലാക്ക് ഷർട്ടും പാൻറും എടുത്തു. വസ്ത്രം തിരിച്ചുകൊണ്ട് അവൻ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിന്നു. മുടി കൈകൊണ്ട് ഒതുക്കി വെച്ച് അവൻ താടിയിൽ മെല്ലെ തലോടി. കയ്യിൽ സിംഹമുഖം കുത്തിവെച്ച തായ്ലൻഡ് മോഡലിലുള്ള മെൻസ് ബ്രേസ്ലെറ്റ് അവൻ ധരിച്ചു. അത് ധരിച്ച കൈകൊണ്ട് അവൻ മെല്ലെ നെഞ്ചിലെ പച്ചകുത്തിയിൽ തലോടി. ആനയുടെ മുഖമായിരുന്നു അവൻ്റെ നെഞ്ചിൽ പച്ചകുത്തിയിരുന്നത്. അതിൻ്റെ അടിയിലുള്ള പേരിൽ അവൻ വേദനയോട് തലോടി.
വെറുതെ വിടിലടി ഞാൻ നിന്നെ, എന്നെ പച്ചക്ക് എത്തിച്ചാലും ഞാൻ സഹിക്കും. പക്ഷേ എൻ്റെ നെഞ്ചിലെ പേരിലടിച്ച നിന്നോട് പകരം വീട്ടിയേ ഞാൻ അടങ്ങും. ഷർട്ടിന്റെ കൈയും കയറ്റി വെച്ച് പൂമുഖത്തേക്ക് വരുന്ന അവനെ നോക്കി എല്ലാവരും നിന്നു. ഈ തെണ്ടിക്ക് താടി വെച്ച ഒടുക്കത്തെ ലുക്കാണ്. അച്ഛനാണെങ്കിൽ നമ്മളെ താടി വെക്കാൻ സമ്മതിക്കുന്നുമില്ല. സത്യ സൂര്യൻ്റെ ചവിട്ടിൽ മെല്ലെ പറയുന്ന കേട്ട് സൂര്യ ചിരിച്ചു. അവൻ ആരെയും നോക്കാതെ ബുള്ളറ്റിനടുത്തേക്ക് പോയി.
കാശി,
അമ്മ അവനെ പതിയെ വിളിച്ചു. കാശി സിഗരറ്റ് ചുണ്ടിൽ വെച്ചുകൊണ്ട് അമ്മയെ നോക്കി.
എന്താ?
അവൻ സിഗരറ്റ് ചുണ്ടിൽ നിന്ന് മാറ്റിക്കൊണ്ട് അമ്മയോട് ഗൗരവത്തോട് ചോദിച്ചു.
ഒന്നുമില്ല.
അവൻ്റെ ഗൗരവത്തോടെയുള്ള മുഖം കണ്ട് അമ്മയൊന്നും മിണ്ടിയില്ല. സിഗരറ്റ് ചുണ്ടിൽ വെച്ചുകൊണ്ട് അവൻ സിഗരറ്റ് ലാമ്പ് കൊണ്ട് കത്തിച്ചു. കാറിൽ വന്നിറങ്ങിയ അച്ഛൻ ആ കാഴ്ച കണ്ട് അവനെ തറപ്പിച്ചു നോക്കി. അവൻ പഫ് എടുത്തുകൊണ്ട് ആസ്വദിച്ച് പുകവലിക്കുകയാണ്. അയാൾ അവനെ നോക്കി ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. കാശി ചുണ്ടിൽ സിഗരറ്റ് വെച്ചുകൊണ്ട് വീടിന് വെളിയിലേക്ക് ബുള്ളറ്റ് വേഗത്തിൽ ഓടിച്ചു. വീടിന് വെളിയിലെത്തിയതും അവൻ സിഗരറ്റ് ചുണ്ടിൽ നിന്ന് തള്ളിക്കളഞ്ഞു. വേഗത്തിൽ പോകുന്ന ബുള്ളറ്റ് ചെന്ന് കയറിയത് ജോണി വെഹിക്കിൾ ഗ്യാരേജിലേക്കാണ്. കാശിനാഥന്റെ ബുള്ളറ്റ് ഗ്യാരേജിനുള്ളിൽ കയറ്റിയതും അവന്റെ മൂന്ന് സുഹൃത്തുക്കൾ ബുള്ളറ്റ് മുമ്പിലേക്ക് ഓടി വന്നുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അവനെ 5 വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ സന്തോഷം വന്ന് നിറഞ്ഞിരുന്നു.
എന്ന് കണ്ടതാണ് നിന്നെ, കട്ട താടിയൊക്കെ വെച്ച് കട്ട ഡോണയല്ലോ,
കാശിയുടെ കൂട്ടുകാരൻ ജോണി പറഞ്ഞു.
ചി, എന്റെ ദേഹത്തുനിന്ന് വിടറ.
കാശി അവരുടെ കൈകൾ തട്ടിമാറ്റി ബുള്ളറ്റിൽ നിന്നിറങ്ങി നേരെ മുന്നിൽ കിടക്കുന്ന ജീപ്പിന്റെ ബോണറ്റിൽ കയറിയിരുന്നു.
കാര്യായിട്ടെന്തോ പറ്റിയിട്ടുണ്ടല്ലോ, ഇടഞ്ഞാണിരിപ്പ്.
ജോണി തന്റെ ഇരുവശവും നിൽക്കുന്ന ജേക്കബിനോടും ചാർലിയോടും പറഞ്ഞു.
എന്താണ് കാശി മച്ചാ, നിങ്ങൾ കാര്യം പറ.
അവന്റെ മുട്ടിമേൽ കൈകൊണ്ട് മെല്ലെ അടിച്ചുകൊണ്ട് അവർ കാര്യം ചോദിച്ചു.
ഒന്നുമില്ല, പതിവുള്ളത് ഇങ്ങോട്ട് എടുക്കുന്നുണ്ടോ? അവന്റെയൊക്കെ ഒരു പൊന്നാരം.
ജേക്കബിന്റെ മോന്തായിക്കൊന്ന് കൊടുത്തുകൊണ്ട് കാശി പറഞ്ഞു.
ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 5 വർഷത്തിന് ശേഷം ഒന്ന് കാണാൻ വേണ്ടി വന്നപ്പോ ഇവന്റെ ഈ തല്ല് പഴയപോലെ ഏറ്റുവാങ്ങാനാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന മദ്യക്കുപ്പിയും കൊണ്ട് വന്ന വഴി ഞാൻ പോവും.
ജോണിയും ചാർലിയും ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച തന്നെ വിദേശ മദ്യക്കുപ്പികൾ പിടിച്ചെടുത്തുകൊണ്ട് ജേക്കബ് പരിഭവത്തോട് പറഞ്ഞു.
എന്നാ പിന്നെ മോൻ, നാളെ സിറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടാവും.
ചാർലി കൊണ്ടുകൊടുത്ത ബിയർ കുടിച്ചുകൊണ്ട് കാശിനാഥൻ അവനോട് വിരൽ ചൂണ്ടി വിരട്ടരോട് പറഞ്ഞു.
ഇവിടെ വാട നത്തോലി.
കാശി കാലിമേൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു.
പിന്നെ നീ വിളിക്കും വരാൻ ഞാൻ നിന്റെ വേലക്കാരനൊന്നുമല്ല.
ജേക്കബ് എന്ന ജോ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു.
മര്യാദക്ക് ഇവിടെ വന്നോ, കൂടുതൽ വാചകടിച്ചാറേ ഈ കുപ്പി നിന്റെ തലയിൽ വെച്ച് ഞാൻ പൊട്ടിക്കും.
ഉള്ളിൽ പേടി തോന്നിയെങ്കിലും മുഖത്ത് പുച്ഛം നിറച്ചുകൊണ്ട് ജേക്കബ് അവന്റെ അടുത്തേക്ക് ചെന്നു.
എന്താടോ എന്റെ ജേക്കബ്, നീ ഇങ്ങനെ പാലത്തറ അച്ചായന്മാരെക്കാൾ കള്ളുമാറ്റാൻ ഈ നാട്ടിൽ ആർക്കാട് അറിയ. കള്ളിന്റെ രുചി എന്നറിയിച്ച നിന്നെ പോലെ സുഹൃത്തിനെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാടാ. ഇന്ന് നല്ല ഒന്നാന്തരം ബാറിന്റെ ഉടമയായി നിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കും. നീ പിണങ്ങി പോവാതെ.
കാശി അവന്റെ കഴുത്തിനെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്തതും സ്ഥിരം വഴക്കാളികൾ ഒന്നിച്ചു കണ്ട് ചാർലിയും ജോണിയും ചിരിച്ചു. ജേക്കബും കാശിയും ഈ തല്ലുകൂടൽ പണ്ടേ ഉള്ളതാണ്. കാശിയുടെ ഭീഷണിയിൽ അവർ ഒന്നാവുന്ന അറിയാവുന്നതുകൊണ്ട് മറ്റുള്ള സുഹൃത്തുക്കൾ ആ വഴക്കിൽ ഇടപെടാറില്ല.
എങ്ങനെയുണ്ട് പോനെ ജയിലെ വാസം? ഓ, സുഖം, പരമസുഖം. എന്താ അച്ഛന്റെ മോന്ത കാണാതെ കുറച്ചു കാലം കഴിയാൻ സാധിച്ചതിന്റെ ഒരു സമാധാനമുണ്ട്.
കോക്ടെയിൽ ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചു കുടിച്ചുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു.
വിഷമമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർ കാശി, അല്ലാതെ ഉള്ളിൽ വേദന വെച്ച് പുറത്ത് ഗൗരവം കാണിച്ച് പറയാതെ. എടാ ചാർലി, എനിക്ക് വേദന എന്റെ സ്വപ്നം നേടാൻ കഴിയാത്തതിൽ മാത്രമാണ്. നീയും ഞാൻ ഇവന്മാര് റോബിനും ആഷിക്കും അജയഘോഷും അടങ്ങുന്ന നമ്മുടെ കളികൾ നിറഞ്ഞ ദിവസങ്ങള്. ബാസ്കറ്റ് നിങ്ങൾക്കൊക്കെ നേരം പോക്കാണെങ്കിലും എനിക്ക് അങ്ങനെ അല്ലായിരുന്നെന്ന് നിനക്കൊക്കെ അറിയില്ലടാ.
അവന്റെ സ്വരം കൂടുതൽ പറയാനാവാതെ ഇടറി. അവൻ ജയിലിലെ വിശേഷങ്ങളെല്ലാം അവരോട് പങ്കുവെച്ചു.
ഒരു മാറ്റമില്ലല്ലേ, അടി ഇടി പൊടിപൂരം.
ചാർലി അവന് നേരെ ബീഫിന്റെ പ്ലേറ്റ് നീട്ടിക്കൊണ്ട് പറഞ്ഞു.
സത്യം പറഞ്ഞ അതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. കൈക്ക് ഒരു ഒഴിവുണ്ടായിരുന്നില്ല.
കാശി ബോട്ടിലുള്ള അവസാനത്തെ മദ്യം കൂടി വായിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു.
എന്താ തല്ലുണ്ടാക്കാൻ തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ, തരട്ടെ 3 എണ്ണത്തിനും.
കാശി കൈകൾ കോർത്തുകൊണ്ട് തലക്ക് പുറകിലേക്ക് വെച്ച് അവരോട് പറഞ്ഞു.
ഞങ്ങളെയോ?
വായുള്ള മദ്യം ഒറ്റയടിക്ക് ഇറക്കിക്കൊണ്ട് അവർ 3 പേരും ചോദിച്ചു.
അല്ലാതെ ഇവിടെ ഇപ്പൊ ആരാണ്? എനിക്കാണെങ്കിൽ ഒരു അടി ഉണ്ടാക്കാനുള്ള മൂടാണ്.
കാശി കൈകൾ വിടർത്തി എഴുന്നേറ്റു. മൂന്നാളും 3 വഴിക്ക് എഴുന്നേറ്റ് ഓടി. തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഗ്യാരേജിൽ കിടക്കുന്ന ജിപ്സിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുകയാണ്.
ഇങ്ങോട്ട് വന്ന് കയറടാ 3 എണ്ണം.
കാശിനാഥന്റെ സ്വരം അവിടെ ഉയർന്നതും 3 എണ്ണം ഓടി വന്ന് ജീപ്പിൽ കയറി.
റോബിനും ആഷിക്കും എവിടെയായപ്പോ?
പോകുന്നതിനിടയിൽ കാശിനാഥൻ അവരോട് ചോദിച്ചു.
റോബിൻ മസ്കറ്റില്ല, ആഷി ഷാർജയിൽ. ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചല്ലോ, അവന്മാർ പോകുന്നെന്ന് നിന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരുന്നു.
അത് മാത്രല്ല, പലപ്പോഴും ഞങ്ങൾ നിന്നെ കാണാൻ വന്നിരുന്നു. കുറച്ചെങ്കിലും സ്നേഹം ഞങ്ങളോട് ഉണ്ടായിരുന്നെങ്കിലേ നീ പുറത്തേക്ക് വന്നേനെ. എവിടെ കാണാൻ വരുന്ന ഞങ്ങൾ മണ്ടന്മാര്.
ദേഷ്യവും സങ്കടവും കൊണ്ട് ജേക്കബ് കാശിയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. കാശിനാഥൻ വണ്ടി ബ്രേക്ക് ഇട്ടു.
ഇനി ഇവിടെ ഇരുന്ന് വല്ലതും പറഞ്ഞ തൂക്കിയെടുത്ത് ഞാൻ പുറത്തേക്കെറിയും.
മനുഷ്യന് വന്നാലൊരു സ്വൈര്യം ഇല്ലെന്ന് വെച്ചാ?
കാശിനാഥൻ അവനോട് പൊട്ടിത്തെറിച്ചു. കാശി ജിപ്സി മുമ്പോട്ടെടുത്തു.
എനിക്ക് സങ്കടമുണ്ടടാ, ഒന്നോ രണ്ടോ ദിവസമാണ് ഞങ്ങൾ നിന്നെ കാണാൻ വന്ന്. ഒന്ന് പുറത്തേക്ക് വന്നൂടായിരുന്ന, നീ അത് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ അവരോടുള്ള പകയില് ഞങ്ങളെ കൂടി വേദനിപ്പിച്ചെന്തിനാ? നിന്നെ കാണാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ?
ജേക്കബും വിട്ടുകൊടുത്തില്ല. ജോ, നീയൊന്നും മിണ്ടായിരിക്ക്. പുറകിലിരിക്കുന്ന ജോണി കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്ന കണ്ട് ജോയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു.
പറയണ്ട പറയണ്ടെന്ന് വിചാരിച്ചാണ് ജോണി. നമ്മുടെ വിഷമക്ക് ഇവന് പുല്ല്, നമ്മൾ വീണ്ടും നാണല്ലാ ചെല്ലും, വീണ്ടും മടങ്ങിപ്പോരും.
ഇറങ്ങടാ വണ്ടിന്ന്,
കാശി വണ്ടി നിർത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു.
പിന്നെ ഞാൻ ഇറങ്ങൂല, നീ തള്ളിക്കൊന്നാലും ഇറങ്ങൂല.
കൈകൾ പിണച്ചുകെട്ടി തന്നോട് പറയുന്ന അവനെ കണ്ട് കാശിക്ക് ചിരി വന്നെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. കാശി വീണ്ടും ജിപ്സി സ്റ്റാർട്ട് ചെയ്തു.
അല്ല, നീ ഇതെങ്ങടാ പോണേ?
പോകുന്നതിനിടക്ക് ജോ അവനോട് ചോദിച്ചു.
കണ്ടാൽ അറിഞ്ഞൂടെ, കോളേജിലേക്കോ?
കോളേജിലേക്കോ?
മൂന്ന് പേര് ഒരുമിച്ച് ചോദിച്ചു.
അതെന്താടാ, പഠിച്ച കോളേജിന്റെ പേര് പറഞ്ഞപ്പോ മൂന്ന് പേർക്കൊരു ഞെട്ടല്.
എന്റെ കാശി, ഞെട്ടലൊന്നല്ല കേട്ടോ, ആ കോളേജ് ഇപ്പൊ സിദ്ധാർത്ഥ രാംഗോവിന്ദ്ര സാമ്രാജ്യല്ലേ, അവിടുത്തെ പെമ്പിളരൊക്കെ അവൻ്റെ ഒടുക്കത്തെ ഫാനാണ്. ഡീസെന്റ് ആയ അദ്ദേഹത്തെ പോലെ ഒരാളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നാ നമ്മുടെ കോളേജിൽ ഇപ്പൊ പഠിക്കുന്ന എന്റെ ഒരു കസിനായിട്ടുള്ള കരീന പറയണേ.
ഓ, പിന്നെ ഒരു ഡീസെന്റ്, നമുക്കെല്ലാം അറിയൂ അവന്റെ സ്വഭാവം,
ചാർലി അമർഷത്തോട് പറഞ്ഞു.
അവൻ തെളങ്ങട്ടെ ജോ, നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്. നമ്മൾ പഠിച്ച കോളേജ്, നമ്മുടെ സാമ്രാജ്യം, ആ ചേട്ടയെ ആര് മൈൻഡ് ചെയ്യുന്നു?
കാശി പുച്ഛത്തോടെ പറഞ്ഞു.
ദാ, നീ എന്തിനാ കോളേജിലേക്ക് പോണേ? എന്തോ ഉദ്ദേശമുണ്ടല്ല?
ജോ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു.
കാണാൻ പോകുന്ന തൃശ്ശൂർ പൂരം പറഞ്ഞറിയിക്കണോ? ഒരു പിടിയാനെ കുളിപ്പിക്കാൻ പോവാ.
കോളേജിന്റെ മെയിൻ ഗേറ്റിലൂടെ കാശിയുടെ ജീപ്പ് അകത്തേക്ക് കയറി.
എടാ, നമ്മുടെ കാശിയല്ല വരുന്നത്?
കാശിയുടെ പഴയ ജൂനിയേഴ്സ് അവനെ കണ്ട് കൈവീശി കാണിച്ചു. കാശി തിരിച്ച് കൈവീശി കാണിച്ചുകൊണ്ട് കോളേജിലെ ഗാർഡന്റെ ചുറ്റുമുള്ള റോഡിലൂടെ വണ്ടി പായിച്ചു. കോളേജിന് മുമ്പിൽ വണ്ടി നിർത്തി. കാശിനാഥൻ ജിപ്സിൽ വന്നിറങ്ങിയതും അവിടെ സംസാരിച്ചിരുന്ന പെൺകുട്ടികൾ അവനെ നോക്കാൻ തുടങ്ങി. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങി കോളേജ് മുഴുവനൊന്ന് കണ്ണോടിച്ചു. കാശി പുറകിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെ നോക്കിയപ്പോൾ എല്ലാം പെമ്പിള്ളേരെ നോക്കി ഇളിക്കുകയാണ്.
ഓ, പശുവിന്റെ മുന്നിൽ പിണ്ണാക്കിട്ടിയ പോലെ നിൽക്കുന്ന കണ്ടില്ലേ?
അവന്റെ അലർച്ച കേട്ട് മൂന്നാളും ചമ്മിയ ചിരിയോടെ അവനെ നോക്കി.
ഏതാടാ, ഒരു വെളുത്ത കലിപ്പൻ ബ്ലാക്ക് ഷർട്ടിൽ വന്നിറങ്ങി അവിടെ നിൽക്കുന്ന പെൺകുട്ടികളുടെ എല്ലാം ദൃഷ്ടി ഒറ്റയടിക്ക് കവർന്നെടുക്കുന്നത്.
ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൺകുട്ടികൾ ഒരുത്തും പറഞ്ഞു കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി.
കാലനാഥൻ, കാലനാഥനോ?
അതിടാ, ഇന്നലെ ന്യൂ ഇയറിന് സഞ്ജുവായിട്ട് പോയപ്പോ തല്ലുണ്ടായ കാര്യം പറഞ്ഞില്ലേ, ഇവനെ ഞങ്ങൾ അടിച്ച്.
ഓഹോ, അങ്ങനെ ഇപ്പൊ നമ്മുടെ പിള്ളേരെ തല്ലിയവൻ ഇവിടെ വന്ന് നെളിഞ്ഞു നിൽക്കണ്ട.
എടാ വേണ്ടട്ടാ, അങ്ങനെ ആൾ അടി തുടങ്ങിയാൽ നിർത്താൻ പാടാ.
ഒന്ന് പോടാ.
അവന്മാർ അവന്റെ അടുത്തേക്ക് നടന്നു. കാശിയുടെയും കൂട്ടുകാരുടെയും മുമ്പിലേക്ക് ചെന്ന് തടഞ്ഞു നിന്നു.
അതെ, ഈ വണ്ടി ഒന്നും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല.
പാർക്കിംഗ് അവിടെ, സ്ഥലം കണ്ടില്ലേ?
നമ്മളാരാണാവോ?
കാശി കൈകൾ പിണച്ചിട്ട് അവനോട് ചോദിച്ചു.
ഞാനാരാണെന്ന് തന്നോട് പറയേണ്ട കാര്യമില്ല,
പറഞ്ഞതനുസരിക്കടാ കാലനാഥ.
അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ കാശിനാഥൻ അവന്റെ മൂക്കിനിട്ട് ഇടിച്ചിരുന്നു.
ആഹാ, അടിക്കാൻ മുട്ടി നിൽക്കുന്നവന്റെ മുമ്പിലേക്കാണല്ലോ കർത്താവേ നീ ഈ കുഞ്ഞാടിന് ഇട്ടുകൊടുത്തത്, കാത്തോളണേ.
ചാർലി ചിരിയോടെ ജോയുടെ തോളിൽ കൈവച്ചു.
അയ്യോ കാശിച്ചേട്ടാ, എന്റെ അനിയനാണ്, ഒന്നും ചെയ്യല്ലേ.
സഞ്ജുവിന്റെ കൂട്ടുകാരന്റെ മൂക്കിനിട്ട് ഇടിക്കുന്ന കാശിയോട് ഒരാൺകുട്ടി ഓടി വന്നുകൊണ്ട് പറഞ്ഞു. കാശിയുടെ ജൂനിയറായിരുന്നത്.
ബിബിൻ!
കാശി അവന്റെ ജൂനിയറെ നോക്കി വിളിച്ചു.
അതെ ചേട്ടാ.
ബിബിൻ കർച്ചീഫ് കൊണ്ട് അനിയന്റെ മൂക്കിൽ നിന്ന് വരുന്ന ചോരൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു.
മോനെ ബിബിന്, നിന്റെ സ്വഭാവ ഗുണൊന്നും ഇവനില്ലാതെ പോയല്ലോ.
കാശിനാഥൻ സഞ്ജുവിന്റെ സുഹൃത്തിനെ നോക്കി.
ദാ ചള്ളു ചെക്ക, എന്റെ അടുത്ത് ഒടക്കാനെങ്ങാനിനി വന്ന.
അവനൊരു താക്കീതും കൊടുത്തുകൊണ്ട് കാശിനാഥൻ മുമ്പോട്ട് നടന്നു, ഒപ്പം അവന്റെ കൂട്ടുകാരും.
നിന്നോട് കാരടാ, കാശി ചേട്ടനോട് തല്ലൂടാൻ പോകാൻ പറഞ്ഞു.
അങ്ങേരും കൂടെയുള്ളവർ ഇവിടെ പഠിച്ചവരാണ്. ഞങ്ങളുടെ ബാസ്കറ്റ് ബോൾ ക്യാപ്റ്റനായിരുന്നു കാശിയേട്ടൻ. എന്ത് നല്ല പ്ലെയർ ആണെന്ന് അറിയോ? വെറുതെ ഏട്ടനോട് വഴക്കുണ്ടാക്കാൻ പോയിരിക്കുന്നു. ഇതിന്റെ പേരിൽ അങ്ങനെ ആ സഞ്ജയന്റെ കൂടെ വഴക്കിടാൻ പോയാ?
നിനക്കുള്ള വീട്ടിൽ ചെന്ന് ഞാൻ തരാം.
ബിബിൻ അനിയനെ തള്ളിമാറ്റിക്കൊണ്ട് പോയി.
കാശി, നീ ഇതെങ്ങോട്ടാ?
കാശിനാഥൻ നാലാമത്തെ ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കയറുന്നാണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചു. അവർ ചോദിക്കുന്നൊന്നും ഗൗനിക്കാതെ അവൻ മുകളിലേക്ക് കയറിപ്പോയി.
ഏട്ടനെന്താ ഇവിടെ?
സ്ത്രീയും അവരുടെ കൂട്ടുകാരികളും കൂടി അവൻ്റെ അടുത്തേക്ക് വന്നു.
അവനെ കണ്ട് വളിച്ച ചിരിയോടെ എല്ലാം നോക്കാൻ തുടങ്ങി. ഹായ് ചേട്ടാ, കൂട്ടുകാരികൾ ഒരുമിച്ച് അവനോട് പറഞ്ഞു.
ചേട്ടനോ, ഞാനെപ്പോഴാണ് നിന്റെയൊക്കെ ചേട്ടനായത്? ക്ലാസ്സിന് വന്നാൽ പഠിച്ചിട്ട് പോക്കോണം, അല്ലാതെ കണ്ടവന്മാരെ ചേട്ടാ ചേട്ടാ വിളിക്കാനല്ല നിന്നെയൊന്നും ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്.
ചിരിച്ചിന്ന് എല്ലാത്തിൻ്റെയും മുഖം വാടി കാശി അവിടെ നിന്ന് നടന്നുപോയി. എന്തൊരു മൊരടനാണ് നിന്റെ ചേട്ടൻ, ഗേൾസിനോടെങ്കിലും ഇത്തിരി മാനിയായിട്ട് പെരുമാറിക്കൂടെ? എല്ലാവരോടും ഒലിപ്പിക്കുന്ന പോലെ എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് പോണ മക്കളെ, ശ്രീ ചുറ്റും നിൽക്കുന്നവരുടെയായി പറഞ്ഞു.
ശ്രീമോളെ,
കുറച്ചു ദൂരം പോയി അവൻ തിരിഞ്ഞോണ്ട് വിളിച്ചു. ശ്രീ അവൻ്റെ വിളികേട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു.
നീയൊക്കെ എങ്ങോട്ടാടി?
പുറകെ അവിടെ കൂട്ടുകാരികൾ വരുന്നു കണ്ട് കാശി ശബ്ദം ഉയർത്തി ചോദിച്ചു. എല്ലാം വന്ന വഴിയെ തിരിച്ചടന്നു. എന്താ ഏട്ടാ?
ആ കുരിപ്പിന്റെ ക്ലാസ് ഏതാ?
ആരുടെ?
ആ ബാസുപ്പയുടെ തലതെറിച്ച സന്തതി ഉണ്ടല്ലോ ഇവിടെ,
കാശി ഷർട്ടിന്റെ കോളർ പിന്നിലേക്ക് ഇറക്കിക്കൊണ്ട് ചോദിച്ചു. ഇപ്പൊ ലഞ്ച് ടൈം അല്ലേ, ക്ലാസ്സിലുണ്ടാവില്ല, ബെല്ലടിക്ക് ഇനിയും ടൈമുണ്ട്. ചിലപ്പോ കോളേജ് ഗ്രൗണ്ടിലെ പെരുമരത്തിന്റെ അവിടെ ഉണ്ടാവും, ഈ ടൈമിൽ ചേച്ചിയും ഗ്യാങ്ങും അവിടെയാണ് ഉണ്ടാവുക.
ആ നീ ക്ലാസ്സിലേക്ക് പോക്കോ.
ചേട്ടാ അടിയൊന്നും ഉണ്ടാക്കല്ലേ.
ആ നീ പോ. ദാ വരുന്നുണ്ടോ മൂന്നും, ഇല്ലെങ്കിൽ തള്ളി ഇറക്കണം താഴോട്ട്.
സ്ത്രീയുടെ കൂട്ടുകാരോട് സംസാരിക്കുന്ന മൂന്നെണ്ണത്തിനെ നോക്കി കാശിനാഥൻ ദേഷ്യത്തോടെ ചോദിച്ചു. നിങ്ങൾ എങ്ങനെയാ ചേട്ടാ ആ കലിപ്പൻ്റെ കൂടെ നടക്കുന്നേ? സത്യം പറഞ്ഞാൽ അവന് ഞങ്ങൾ തിരിച്ചുകൂടാ പേടിയാണ്, ജോണി കളിച്ചുകൊണ്ട് പറഞ്ഞു.
ദാ ഇങ്ങോട്ട് വരാൻ.
മര്യാദക്കൊന്നും സൊള്ളാനും സമ്മതിക്കില്ല. ജോണി പല്ല് കടിച്ചമർത്തി.
അങ്ങോട്ട് നടക്ക്.
മൂന്നെണ്ണത്തിനോടും താഴോട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് കാശി പറഞ്ഞു.
നിനക്ക് പോവാറായില്ലേ?
സ്ത്രീയോട് അവൻ ചൂടായതും എല്ലാവരും ക്ലാസ്സിലേക്ക് കയറിപ്പോയി. അവർ താഴെ ഓഫീസ് റൂമിനടുത്ത വരാന്തയിലൂടെ വരുമ്പോഴാണ് സിദ്ധാർത്ഥും കുറച്ച് ചെറുപ്പക്കാരായ സാറുമാരും ടീച്ചർമാരും വരുന്നത്. ടീച്ചറെ, ആ വരുന്ന മുതലിന് ഓർമ്മയുണ്ടോ നമ്മുടെ കാശിനാഥൻ? ജയിലിൽ നിന്ന് എപ്പോഴാണ് അവ ഇറങ്ങിയത്? കാശിയുടെ കൂടെ പഠിച്ച ഗസ്റ്റ് ലെക്ചറായ പെൺകുട്ടി തൊട്ടടുത്ത ടീച്ചറോട് പറഞ്ഞു.
ദാ ജോണി.
അതിലൊരു ടീച്ചർ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ദൂരെ തന്നെ വിളിച്ചു കൂവി. കാശി കൂടെയുള്ളതുകൊണ്ട് അവന്മാരൊന്ന് പുഞ്ചിരിക്ക മാത്രം ചെയ്തു. കാശിനാഥൻ പിന്നെ പണ്ടേ ഗേൾസിനോട് കമ്പനി ഇല്ലാത്തതുകൊണ്ട് അവർ അവനെ പേരെടുത്ത് വിളിക്കാൻ മുതിർന്നില്ല.
ചാക്കപ്പ, ജോണി, ചാർലി, എവിടെയാണ് എല്ലാവരും ഇപ്പോൾ? കുറേ എല്ലാവരും കണ്ടിട്ട്.
പഴയ ക്ലാസ്മേറ്റ്സിനെ കണ്ടപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങി. കാശിനാഥനും സിദ്ധാർത്ഥനും പരസ്പരം ദേഷ്യത്തോടെ നോക്കി.
നിനക്കൊന്നും വരാനായില്ലേ?
കാശി അമർഷത്തോടെ മൂന്നിനോട് ജിപ്സിലേക്ക് കയറി പറഞ്ഞു. അവർ വേഗം പോയി വണ്ടിയിൽ കയറി. കോളേജ് ഗ്രൗണ്ടിലേക്ക് അവൻ വണ്ടിയെടുത്തു. അവൻ പെരുമരത്തിനടുത്തേക്ക് ജിപ്സി സ്പീഡിൽ ഓടിച്ചു. അവൻ വരുന്ന കണ്ട ജാനിയുടെ ഉള്ളിൽ ചെറിയൊരു ഭയം മുളച്ചു. പക്ഷേ അവളത് പുറത്ത് കാണിച്ചില്ല. പെരുമരത്തിനടുത്തായി അവൻ ജിപ്സി നിർത്തി. ഇതെന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്ന്? കാശിനാഥനെ മൂന്ന് കൂട്ടുകാരും ഒരുമിച്ച് അവനോട് ചോദിച്ചു. കാശിനാഥൻ അവരോട് മറുപടി പറയാതെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് പോയി.
എന്താണ്, ആശാനും മക്കളും വീണ്ടും കോളേജിൽ?
ജാനി പെരുമരത്തിന്റെ ചുറ്റും പണിതിരിക്കുന്ന തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് കാശിനാഥന്റെ കൂട്ടുകാരോട് ചോദിച്ചു.
നിന്റെ അച്ഛനെ കെട്ടിക്കാൻ വന്നാടി.
പിന്നിലേക്ക് നോക്കിയ ജാനി കണ്ടത് ബോളും കയ്യിൽ കറക്കിക്കൊണ്ടുവരുന്ന കാശിനാഥനെയാണ്.
തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ പപ്പയെ വിളിക്കരുതെന്ന്.
ബോഡി, നീ അതിന് ഞങ്ങളുടെ ബാസുപ്പയുടെ മോളൊന്നല്ലോ. നിന്റെ പപ്പയെ വിളിച്ച ചൂടാവാൻ. ഞാൻ ബാസുപ്പയല്ല വിളിച്ച്, നിന്റെ സ്വന്തം പപ്പ ആനന്ദ് ശങ്കറിനെയാണ്.
അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ കാശി പറഞ്ഞു.
കൂട്ടുകാരികളുടെ ഇടയിൽ DGP മകളുടെ ശരിക്കുള്ള മേൽവിലാസം ഞാൻ പറയണോ? AS കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആനന്ദ് ശങ്കറിന്റെ മോളാണ് നീയെന്ന്.
കാശിനാഥനെ ദേഷ്യത്തോട് നോക്കി അവൾ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി.
മക്കളെ, നിങ്ങൾ ഈ കാലനാഥനെ കണ്ടിട്ടുണ്ടോ?
ജാനിക കൂട്ടുകാരിയോട് ചോദിച്ചു.
ഇല്ല, നീ കണ്ടിട്ടുണ്ടോ?
പിന്നെ എന്റെ വീടിന്റെ മുമ്പിലാ കാലനാഥന്റെ വീട്.
ഒരു പണിയില്ലാതെ തേരാപ്പാരം നടന്ന് കണ്ട ജിപ്സിയുടെ ആനയുടെയൊക്കെ മുകളിൽ കയറിയിരുന്ന് ബോള് ഇറക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പണി.
കൂട്ടുകാരികളും ജാനിയും കൂടി ആക്കി പറഞ്ഞുകൊണ്ട് ജിപ്സിയുടെ മുമ്പിലൂടെ നടന്നുപോയി.
ഡാ, നിന്നെ അവൾ പറഞ്ഞിട്ട് പോന്ന്, പിന്നെ നീ എന്തൊന്നും പറയാതിരിക്കുന്നു.
അവള് പറയട്ടെടാ, അവള് പറയട്ടെ, കൊച്ചു കുഞ്ഞല്ലേ, പോട്ടെ.
കാശി അവൾ പോകുന്നു നോക്കി ബോൾ കറക്കിക്കൊണ്ട് ജിപ്സിയുടെ ബോണറ്റിൽ നിന്ന് വേഗം ചാടിയിറങ്ങി.
ഡാ കാലനാഥ പോടാ.
അവളും കൂട്ടുകാരികളും ഒപ്പം തിരിഞ്ഞെന്ന് പറഞ്ഞതും ജാനകിയുടെ നെഞ്ചിലേക്ക് ബോൾ ശക്തിയായി വന്നിടിച്ചു. അവൾ പുറകിലെ കെട്ടിയിരുന്ന മഴവെള്ളത്തിലേക്ക് വീണു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.